നല്ല കരയുന്നവരാണ്. ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് കരയും. എനിക്ക് ഇവിടുത്തെ രീതി അറിയത്തില്ല. സാധാരണ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീകളൊക്കെ കരയുന്ന ഈ കാലഘട്ടത്തിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മക്കളുടെ എൻട്രൻസിന്റെ റിസൾട്ട് വരുമ്പോൾ. എന്റെ മോള് ഈ വർഷം എൻട്രൻസ് എഴുതി. ഞാൻ ഒരുപാട് ഈ വർഷം പ്രസംഗിക്കുമായിരുന്നു അതിനെക്കുറിച്ച്. അതുകൊണ്ട് എഴുതിയപ്പോഴും കരഞ്ഞില്ല, റിസൾട്ട് വന്നപ്പോഴും കരഞ്ഞില്ല. യേശു നമ്മളോടൊക്കെ അടിസ്ഥാനപരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷ മോനെ മോളെ നീ എന്താ കരയുന്നേ? കേൾക്കാൻ കൊതികൊണ്ട് ചോദിക്കുക. കാര്യം എന്താ? എവിടെ ചെന്നാലും കർത്താവിന് കേൾക്കാൻ കഴിയുന്ന കരച്ചിലിന്റെ കാരണം എന്തെങ്കിലും വ്യക്തിപരമാണ്, ഭൗതികമാണ്, ലൗകികമാണ്. അപ്പൊ കർത്താവിനറിയാം മക്നല്ല കാര്യത്തി മറിയ കരയുന്നതിന്റെ കാരണം, പക്ഷെ കേൾക്കാൻ കൊതി കൊണ്ട് ചോദിച്ചു പോയതാ, സ്ത്രീയെ നീ കരയുന്നത് എന്താ? അവളുടെ മറുപടി എന്താ എന്ന് വായിക്കാം. ആ വാക്യം തന്നെ യേശു ചോദിക്കുകയാണ്, സ്ത്രീയെ നീ കരയുന്നത് എന്താ? അപ്പൊ അതിന്റെ മറുപടി അവൾ പറയുകയാണ്, എന്റെ യേശുവിനെ കാണാനില്ല, യേശുവിന്റെ മൃതശരീരം കാണാനില്ല. എന്താ മറിയ കരയുന്നത്? യേശുവിനെ കാണാഞ്ഞിട്ട്. ഇതേ ചോദ്യം ഇന്നും നമ്മോട് ചോദിക്കുക, എന്താ നീ കരയുന്നത്? എന്താ നീ കരയുന്നത്? ആരെ നീ തിരയുന്നു? അല്ലെങ്കിൽ ആരെ തിരഞ്ഞിട്ടാണ് നീ കരയുന്നത്? മറിയയുടെ മറുപടി, യേശുവേ, യേശുവിനെ അറിയത്തില്ല, അല്ലെങ്കിൽ ഏ യജമാനെ, യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ കരയുന്നത്, അല്ലെങ്കിൽ യേശുവിന് വേണ്ടിയാണ് ഞാൻ കരയുന്നത്, യേശുവിനെ അന്വേഷിച്ചാണ് ഞാൻ കരയുന്നത്. ഒരു അപകടകരമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ കൂട്ടായ്മയിലും കർത്താവ് കാതോർക്കുകയാണ്. നമുക്ക് എനിക്ക് ഇവിടുത്തെ രീതികൾ അറിയത്തില്ല. ഒരുപാട് ഉപവാസമുണ്ട്, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് അന്വേഷണമുണ്ട്, ഒരുപാട് കരച്ചിലുകളുണ്ട്. അതിനിടയിൽ കർത്താവ് തിരയുകയാണ്, എന്നെ തേടി കരയുന്ന ഒരാളുണ്ടോ? യേശുവിനെ കാണാതെ കരയുന്ന ആരെങ്കിലും ഉണ്ടോ? 2000 വർഷം കഴിഞ്ഞിട്ടും ഇതേ ചോദ്യം, അടിസ്ഥാനപരമായ ചോദ്യം നമ്മോട് സ്ഥിരമായി കർത്താവ് ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പാട്ടൊക്കെ പാടി, നീയാണ് എന്റെ സകലതും എന്നൊക്കെ, പക്ഷെ തെളിയിക്കുന്നത് പാട്ടിലല്ല, തെളിയിക്കുന്നത് കരച്ചിലിലാണ്. നീ ആരെ തിരയുന്നു? ഈ ഭാഗം നമ്മൾ തുടക്കം തൊട്ടൊന്ന് വായിച്ചു നോക്കുമോ? 20-ാം അധ്യായത്തിന് 1 മുതൽ 3 ഒന്ന് വായിച്ച് താഴോട്ട് പോവാം. അടുത്ത വാക്യം, രണ്ട് വിശ്വാസികളുടെ ചിത്രങ്ങൾ അവിടെ കാണും. അങ്ങനെ ശിഷ്യന്മാർ മടങ്ങി വീട്ടിലേക്ക് പോയി. മറിയ അവിടെ കരഞ്ഞുകൊണ്ട് നിന്നു. ശിഷ്യന്മാരെന്താ പറഞ്ഞത്? ഈ തുടക്കം തൊട്ട് വായിച്ച അല്പം തമാശയുണ്ട്. ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ പറയുകയാണ്, രണ്ടുപേരോടി അതിൽ ഞാനാണ് ആദ്യം എത്തിയത്. കാര്യം എനിക്കാണ് കർത്താവിനോട് വലിയ സ്നേഹം. അല്ല കർത്താവ് തന്നെ ഇതൊക്കെ പറയുന്നേ. ആദ്യം ഓടിയ ആളങ്ങനെ എത്തി, ഞങ്ങളെല്ലാം അന്വേഷിച്ചു, സ്നേഹം കൊണ്ടാണേ അന്വേഷിച്ചു, കണ്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? ഒരു നെടുവീർപ്പിട്ട ഒരു വീട്ടിലേക്ക് പോയി, പക്ഷെ മറിയയ്ക്ക് പോകാൻ പറ്റില്ല. അവളുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രം, അവളുടെ സ്വപ്നം, അവളുടെ സംഗീതം, അവളുടെ സങ്കേതം, അവളുടെ ലക്ഷ്യം, അവളുടെ സകലതും കർത്താവാണ്. കർത്താവില്ലാതെ എവിടെ പോകാനാണ്? കർത്താവില്ലാതെ പോകാൻ ശിഷ്യന്മാർക്ക് വീടുണ്ട്, പക്ഷെ കർത്താവില്ലാതെ മറിയയ്ക്ക് ഒരു വീടും. ഏറ്റവും വലിയ കൽപ്പന എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തിയോടെ നീ സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമാണ് ഇവിടെ കാണുന്നത്. മറിയ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുക. എത്ര ദിവസം കരയും? എത്ര ദിവസം കരയും? കാണുന്നതുവരെയും കരയും. അവളുടെ ഹൃദയമാണ് അവിടെ അവിടെ പറിച്ചു വെക്കുന്നത്. അവൾക്ക് യേശുവില്ലാതെ ഒരു ജീവിതമില്ല. ശിഷ്യന്മാർക്ക് മടങ്ങിപ്പോയാൽ ചിലതൊക്കെ ഉണ്ട്. എന്താ? ചർച്ചുണ്ട്, മിനിസ്ട്രിയുണ്ട്, കസേരയുണ്ട്. ആരോ പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവിനെ ദൈവം സ്വർഗത്തിലേക്ക് തിരിച്ചു വിളിച്ചാലും ഒരുവിധപ്പെട്ട മിനിസ്ട്രിയും സഭയൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നു. പിന്നെ ഒരു പേരിന് പരിശുദ്ധാത്മാവിനെ കൂടെ കൂട്ടുന്നേ ഉള്ളൂ. അവൾ മടങ്ങിപ്പോകുന്നില്ല. നമ്മൾ വളരെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നല്ലാതെ വേറൊന്നും ഉണ്ടാകരുത്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നല്ലാതെ ഒരു പാട്ട്, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നല്ലാതെ ഒരു പ്രസംഗം, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നല്ലാതെ ഒരു മിനിസ്ട്രി. ഈ പത്രോസിനോടെ കർത്താവ് പറഞ്ഞു, നീ പോയി മീൻ പിടിക്കുക. അപ്പോൾ ഒരു മീനെ കിട്ടും, അതിൻ്റെ വായിൽ നിന്ന് കിട്ടുന്ന പണം നീ നികുതി അടയ്ക്കണം. നമ്മളോടാണ് കർത്താവ് ഇത് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് പറയണം? കർത്താവ് എന്ത് വൃത്തിയുടെ പറയുന്നേ? ഒരു മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട് ഞാനിനി തിരിച്ചു പോകാനോ മീൻപിടുത്തത്തിന്? ഏതാ വലുത്? കർത്താവ് പറഞ്ഞാൽ പോലും അനുസരിക്കാൻ കഴിയാത്ത വിധത്തിൽ എനിക്കേതാ വലുത്? ഞാൻ പറഞ്ഞത്, ഈ ദിവസങ്ങളിൽ നമുക്കാവശ്യം കർത്താവിനോടുള്ള സ്നേഹമാണ്. കർത്താവില്ലാതെ അവൾക്കൊരു വീടില്ല, കർത്താവില്ലാതെ അവൾക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് അവൾ അവിടെ കാത്തിരുന്നു. കർത്താവിന് മറച്ചു വെക്കാൻ കഴിയുന്നില്ല. കർത്താവ് മറച്ചു വെച്ചാണ് അത്രയൊക്കെ ചോദിക്കുന്നത്. നീ എന്താ കരയുന്നേ? അതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ സ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് കണ്ടപ്പോൾ കർത്താവിന് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. യേശുവിന് തന്നെ തന്നെ വെളിപ്പെടുത്താതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവളുടെ സ്നേഹ പ്രകടനം കണ്ടപ്പോൾ അവൾ വിളിച്ചു, അവിടുന്ന് വിളിച്ചു, മറിയെ. ആ വിളിയിൽ അവൾക്ക് സാലതും അറിയാം, അത്ര ബന്ധം. അവൾ തിരിച്ചു വിളിച്ചു, റബുനി. എന്നിട്ട് അവിടെ ഒരു തമാശയുണ്ട്. സെൻട്രൽ പാസ്റ്ററോടും ഡിസ്ട്രിക്ട് പാസ്റ്ററോടും ചെന്ന് പറയണം. ആരോടാ പറയുന്നേ? ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന്. സെൻട്രൽ പാസ്റ്ററോടും ഡിസ്ട്രിക്ട് പാസ്റ്ററോടും പറയണം, കർത്താവിന്റെ വരവ് അടുത്തു എന്ന്. അന്ത്യകാലത്ത് പലരുടെയും സ്നേഹം തണുത്തു. കർത്താവിനോടുള്ള സ്നേഹം തണുത്തു. എന്തുകൊണ്ടാണ് സ്നേഹം തണുക്കുന്നത്? ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം. യോഹന്നാൻ 2:15. ഓക്കെ, ഈ ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സ്, ഹൃദയം, ശക്തി എല്ലാം എന്ന് പറഞ്ഞെന്താ? ഒരു മനുഷ്യന്റെ ഹൃദയം, മനസ്സ്, ശക്തി എല്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ വേറൊന്നുമില്ല. കംപ്ലീറ്റ്, കംപ്ലീറ്റ് ഡിവോഷൻ, കംപ്ലീറ്റ് സ്നേഹം. ഈ കർത്താവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ വേറൊന്നും വരാൻ സാധിക്കാത്ത സ്നേഹം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഈ പണ്ടത്തെ ദൈവമക്കൾക്ക് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രത്യാശ ഉണ്ടായിരുന്നു, ഒരു പ്രത്യാശയുടെ പാട്ടൊക്കെ പാടുമായിരുന്നു. കാര്യം അവർക്ക് സ്നേഹിക്കാൻ ലോകമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തില് കാര്യങ്ങളില്ല. ഇന്ന് അത്യാവശ്യം കർത്താവ് വന്നില്ലെങ്കിലും സുഖത്തോടും സന്തോഷത്തോടും സൗഖ്യത്തോടും പോകാനുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഞാനൊരു സിമ്പിൾ ചോദ്യം നിങ്ങളോട് ചോദിക്കാം, നിങ്ങളത് ധ്യാനിക്കാം. ഒരു മാസത്തേക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ എത്ര പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും? ഡൽഹിയിൽ മെട്രോ ട്രെയിനിൽ ഞാൻ കേട്ടതാണ്, ഒരു ഏരിയയിൽ ടവർ കിട്ടുന്നില്ല മൊബൈലിൻ്റെ, യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു വന്ന്. അതുകൊണ്ട് അത് കിട്ടാനുള്ള പരിപാടി അവർ ചെയ്യുക, ആൾക്കാർ കുറയുക. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആരും സ്വർഗത്തിലല്ല. ഭക്തനായ നോഹ, ഇയ്യോബ് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ഭക്തനാണ്. നാം ആരും സ്വർഗത്തിലല്ല. നമ്മൾ പരിശോധിക്കണം. ഞാനൊരു വീട് വെച്ചു, ഞാൻ പറയുകയായിരുന്നു, ഒരു വീട് വെച്ചു. വീടിനൊരു പേര് ഞാനിട്ടു, തണൽ. എന്തിനാ ഇട്ടെന്ന് അറിയാമോ? തണൽ എന്തിനാ ഇട്ടെന്ന് ഞാൻ പറയാം. ഞങ്ങളവിടെ പോയിക്കൊണ്ടിരുന്ന കൂട്ടായ്മയിൽ വരുന്നൊരു സഹോദരനുണ്ട്. അദ്ദേഹം കത്തോലിക്ക ഭാഗത്തിന് വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഒരു വീട് വെച്ചു. അപ്പൊ ഈ വീടിന് ക്രാക്ക് ഉണ്ടായി. അപ്പൊ ഈ സഹോദരി ചിരിച്ചുകൊണ്ട് പറയാണ്, ആദ്യ സമയങ്ങളിൽ പുള്ളി ക്രാക്ക് നോക്കി കരയുമായിരുന്നു എന്ന്, പിന്നെ വിശ്വാസത്തിലേക്ക് വന്നപ്പോ കരച്ചിലൊക്കെ പോയി എന്ന്. ഞാൻ ഈ വീടിന് തണലെന്ന് പേരിട്ടത് ഈ വീട് എന്റെ സ്വപ്നമോ എന്റെ ദർശനമോ എന്നെ കൺട്രോൾ ചെയ്യുന്നോ ഒന്നും ആകാതിരിക്കാൻ ഇതൊരു തണലാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ അതിന് പേരിട്ടത് തണൽ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. എന്തിനാ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് നിന്റെ ഏകജാതനായ പുത്രന് നീ യാഗം കഴിക്കണമെന്ന്? എന്നിട്ട് അബ്രഹാം അനുസരിച്ച് യാഗം കഴിക്കാൻ ചെന്നപ്പോ കത്തി ഓങ്ങിയപ്പോ ദൈവം ചൂടാകുക. ഏത് അബ്രഹാം എന്തോ തെറ്റിയത് പോലെ, പൈതലിന്റെ മേൽ നീ കൈവെക്കരുത്. എന്തിനാ ഈ പരിപാടിയൊക്കെ? നമ്മൾ ആരും അഡിക്ഷന്, പ്രലോഭനങ്ങൾക്ക് അതീതരല്ല. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറഞ്ഞാൽ എനി മെറ്റീരിയൽ തിങ്സ്. അപ്പൊ നമ്മളെല്ലാം പറയും എനിക്ക് സ്നേഹമൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു മാസം ഒന്ന് ഓഫ് ചെയ്ത് നോക്കി. ഒരു മീറ്റിംഗിൽ പോലും ഓഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഞാനൊരാൾക്കൊരു മെസ്സേജ് ഒരു വിളിച്ചു. വിളിച്ചപ്പോ എനിക്കൊരു മെസ്സേജ് വന്നു, ഞാനൊരു മീറ്റിംഗിലാണ്, എനിക്കതൊരു ദേഷ്യം വന്നു. മീറ്റിംഗിലാണെന്ന് മെസ്സേജ് അയച്ചു. അദ്ദേഹം എടുത്തില്ലെങ്കിൽ എനിക്കത് ബഹുമാനം ഉണ്ടായേനെ. അപ്പൊ ഈ ഫോൺ എടുക്കുന്ന മെസ്സേജ് നമ്മൾ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കാപട്യം എന്ന് പറയുന്നത്. ഫോൺ എടുത്താൽ ആൾക്കാർ കാണും, മെസ്സേജ് അയച്ചാൽ ആൾക്കാർ കാണത്തില്ല. എവറിത്തിങ് വി ഹാവ് ടു സെർച്ച്. നമ്മുടെ ജോലി, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ഒരു പ്രവചനം പറയാൻ വന്നതല്ല. കർത്താവ് നമ്മുടെ ജോലി എന്ന് എടുത്തു മാറ്റിയാൽ ഡിൻ, നമ്മളെല്ലാം സന്തോഷം പോയി. ഇപ്പൊ പാടിയ പാട്ട്, കർത്താവിന്റെ പ്രത്യാശം പോയി, എല്ലാം പോയി. ഒരു പക്ഷേ ബാംഗ്ലൂരുള്ള ഏറ്റവും വലിയ ഐ ടി കമ്പനി ഏറ്റവും വലിയ സാലറി മേടിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, സാലറി തരുന്ന കമ്പനിയല്ല കർത്താവ്. അതുണ്ടാകണം. ഉണ്ടെങ്കിൽ കമ്പനി പറഞ്ഞു വിട്ടാ എന്താ പ്രശ്നം? ഒരു രണ്ട് വർഷം മുമ്പ് എല്ലാ മാസവും ഒന്നാം തീയതി എനിക്ക് എ ടി എമ്മിൽ ചെന്ന് കാർഡ് ഇട്ടാൽ പൈസ വരുമായിരുന്നു. രണ്ടു വർഷം മുമ്പ് അത് കരഞ്ഞില്ല. കാര്യം എന്താ? എന്റെ പ്രൊവൈഡർ എ ടി എം അല്ല. നമ്മെ പഠിപ്പിക്കണം, നമ്മളോട് പറയണം നമ്മൾ വ്യത്യസ്തരാണ്. നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ബോധ്യം, നാം ലോകക്കാരല്ല. ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം, ലോകത്തിൽ കണ്ടുപിടിച്ചു തരുന്ന എല്ലാ സാധനങ്ങളും കണ്ടുപിടിച്ചിരുന്ന എല്ലാ ടെക്നോളജിയും നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഈ പ്രത്യേകിച്ചും ഈ ഇന്റർനെറ്റ് വഴി വരുന്ന എല്ലാ ടെക്നോളജി നമ്മുടെ ചിന്ത നമുക്ക് വേണ്ടിയുള്ളതാണെന്നാണ്. ഫേസ്ബുക്കോ ഫേസ്ലെസ് ബുക്കോ എന്ത് വന്നാലും നമ്മൾ പറയുന്നത് എന്താ? ഇത് തെറ്റോ ശരിയോ ആണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഉത്തരമാണ് അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത്. എനിക്ക് പേടിയാ. കാര്യം എന്റെ ജീവിതത്തിൽ എനിക്ക് മിനിസ്റ്റർ ചെയ്യാനുള്ള ആൾക്കാരെ ദൈവം തന്നു. ഇനി അതിൽ കൂടുതൽ എനിക്ക് ടൈമോ കാര്യമോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ലോകത്തിലുള്ള എല്ലാവരും എന്റർടൈൻ ചെയ്യാൻ എൻ്റെ കയ്യിൽ ഇല്ല. എൻ്റെ മകള് പ്ലസ് ടുവിലായിരുന്നു, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. അവള് പ്ലസ് ടു പാസ്സായി തുടങ്ങിയ സമയം മുതൽ ഏകദേശം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം വന്നു, എനിക്ക് സ്ഥിരം മെസ്സേജ് വരും. എവിടുന്ന മെസ്സേജ് വരുന്ന അറിയാമോ? ഈ അഡ്വർടൈസ്മെന്റ് കമ്പനിക്കാരൻ. ആ കൂട്ടത്തിൽ ഒരു മെസ്സേജ് വന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ മകൾക്ക് പഠിക്കാനുള്ള എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് പാസ്സായി. ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, അതുവരെയും വന്നു. ചൈനയിൽ വിളിക്കുന്നു, ലണ്ടനിൽ വിളിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ ഒരു കൊച്ചു കാര്യത്തിൽ എനിക്ക് ഇടക്കപ്പുറതിയില്ല. അപ്പൊ ഞാൻ ലോകത്തിലുള്ള എല്ലാവരെയും കൂടെ ഞാൻ ചേർത്താൽ, ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കണം. കുറെ എന്താ പറഞ്ഞ, ഈ സ്റ്റേറ്റ്മെന്റ്സിലല്ല കൃഷി ചെയ്ത് ഒതുക്കേണ്ടത്. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ. ഞങ്ങളുടെ വീട്ടിൽ ടി വി മേടിച്ചിട്ടില്ല. എനിക്ക് രണ്ട് മക്കളാണ്. മേടിക്കാത്തതിന്റെ കുറ്റം എനിക്ക് എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട്, എന്റെ മക്കളെ പിന്നെ വിശ്വാസമുണ്ട്, എനിക്ക് എന്നെ വിശ്വാസമില്ല. തെറ്റോ ശരിയോ ഒന്നല്ല വിഷയം, പക്ഷെ എനിക്ക് എന്നെ വിശ്വാസമില്ല. ഈ ഞാനൊരു ബുക്ക് എഴുതി, അതിന് പേര് വെച്ചില്ല. അപ്പൊ ആൾക്കാർ ചോദിക്കുക എന്താ പേര് വെക്കാതെ. പലരും ധരിച്ചിരിക്കുന്നത് ഞാൻ താഴ്മ എന്ന പുസ്തകമാണ് എഴുതി. അപ്പൊ ആൾക്കാർ ചിരിക്കാൻ ഭയങ്കര താഴ്മയുടെ ഒരു എക്സ്ട്രീം ആണെന്നൊക്കെയാണ് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ താഴ്മക്കുറവുണ്ട് പേര് വെക്കാതെ. നല്ല താഴ്മയുള്ളവന് പേര് വെച്ചാൽ എന്താ, പേര് വെച്ചില്ലെങ്കിൽ എന്താ? പക്ഷെ എനിക്ക് ധൈര്യമില്ല. നീ നാളെ താഴ്മയൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, നന്നായി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പേരൊക്കെ വെക്കും. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. മക്കളെ സ്നേഹിക്കരുത് ദൈവത്തെക്കാൾ, ഭാര്യയെ സ്നേഹിക്കരുത് ദൈവത്തെക്കാൾ, പണത്തെ സ്നേഹിക്കരുത് ദൈവത്തെക്കാൾ, ജോലിയെ സ്നേഹിക്കരുത് ദൈവത്തെക്കാൾ. ഒന്നിനെയും ഒന്നിനെയും ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കരുത്. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങൾ തെറ്റിപ്പോകുമെന്നല്ല വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. എന്താ ബിജു നീ അത് ചെയ്യുന്നത്? ഉത്തരം എന്തായിരിക്കണം? ക്രിസ്തുവിനോടുള്ള സ്നേഹം. എന്താ ബിജു നീ മിനിസ് ചെയ്യുന്നേ? എന്തായിരിക്കും ഉത്തരണം? ക്രിസ്തുവിനോടുള്ള സ്നേഹം. എന്താ നീ പാട്ടുപാടുന്നത്? ക്രിസ്തുവിനോടുള്ള സ്നേഹം. എന്തിനാ നീ നിന്റെ മകളെ ആ കോഴ്സിന് വിട്ടേ? അപ്പൊ ആരും പറയുന്നില്ലല്ലോ, അതിനുത്തരമില്ല. പണ്ട് നിങ്ങളെല്ലാം കേട്ട് കാണും, ഒരു മീറ്റിംഗിൽ ഒരാൾ വിളിച്ച് ചോദിച്ചു, ഒരു മിഷണറി മീറ്റിംഗ് ആണ്, ഓരോ ചലഞ്ചസ് ചോദിക്കുകയാണ്. രണ്ട് മക്കളുള്ളവരെ ഒരു രണ്ട് മക്കളുള്ളവർ ഒരു മക്കളെ ദൈവത്തിന് കൊടുക്കുന്നവർ ആരൊക്കെയുണ്ട്? എല്ലാവരും കൈപൊക്കി. രണ്ട് വീടുള്ളതിൽ ഒരു വീട് ദൈവത്തിന് വിലയ്ക്ക് കൊടുക്കുന്നവർ എല്ലാവരും കൈപൊക്കി. രണ്ട് പശുവിൽ ഒന്ന് ദൈവത്തിന് കൊടുക്കുന്നവർ ആരും കൈപൊക്കില്ല, എല്ലാവരും രണ്ട് പശു ഉണ്ട്. യെസ്, ക്രിസ്തുവിനോടുള്ള സ്നേഹം. ഞാനൊരു സത്യം പറയാം, ക്രിസ്തുവിനോടുള്ള സ്നേഹനിമിത്തം 2000 വർഷങ്ങൾക്ക് മുമ്പ് കരഞ്ഞ ഒരു സ്ത്രീയെ വികാരത്തോടെ ഞാൻ പ്രസംഗിക്കുന്നു. മുമ്പിൽ ഓടിയ പാർട്ടികളെ കുറിച്ച് ഞാൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നമ്മൾ വായിച്ചെന്താ? അവർ മടങ്ങി വീട്ടിലേക്ക് പോയി, മറിയ അവിടെ കരഞ്ഞുകൊണ്ട്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുക. നാളെ പറ്റുമെങ്കിൽ ഞാനിപ്പോ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഈ പൈസ ഇതിന്റെ കാര്യം ഞാൻ അധികം സംസാരിക്കുന്നു. വേറെ ഒരു കാര്യം നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 10-ാം അധ്യായം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യൻ അല്ല. ഡെഫിനിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഡെഫിനിറ്റ് സ്റ്റേറ്റ്മെന്റ്. കർത്താവിനോടുള്ള സ്നേഹം ഓരോ ദിവസം കഴിയുന്തോറും കഴിയുന്തോറും എന്ത് ചെയ്യണം? കൂടിക്കൊണ്ടിരിക്കണം. കൂടിക്കൊണ്ടിരിക്കണമെങ്കിൽ മറ്റേതെങ്കിലും സ്നേഹം എന്ത് ചെയ്യണം? കുറച്ചുകൊണ്ടിരിക്കണം. ഇത് രണ്ടും പറ്റത്തില്ല. ഞാൻ ഈ പോഡിയത്തിൽ നിന്ന് അകന്നാൽ ഈ വിത്തിയോടടുക്കും, വിത്തിയോടടുക്കും തോറും നാച്ചുറലായിട്ട് ഇതിൽ നിന്ന് അകലും. വിത്തിൽ ഞാൻ അകലുമ്പോൾ നാച്ചുറലായിട്ട് ഞാൻ പോഡിയത്തോടടുക്കും. ദൈവത്തെ ഓരോ ദിവസം കഴിയും തോറും അധികം സ്നേഹിക്കണമെങ്കിൽ മറ്റ് സ്നേഹങ്ങൾ കുറയണം. അപ്പൊ നമ്മൾ ചോദിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവൻ അപ്പനെയും അമ്മയെയും മക്കളെയും സ്നേഹിക്കത്തില്ലെന്നാണോ? ഇല്ല, അവനാണ് സ്നേഹിക്കുന്നത്. മറ്റ് സ്നേഹത്തിൽ കുറെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യയുമായിട്ട്, എൻ്റെ വീട് എറണാകുളത്താണല്ലോ, അപ്പൊ ഞങ്ങളൊരു ആവശ്യം വേണ്ടി വന്നു. ഞാനിപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരവും എറണാകുളം നമ്മൾ ഒരു വ്യത്യാസം വാഹനത്തിൽ. തിരുവനന്തപുരത്ത് എല്ലാം ശാന്തമാണ്, വാഹനത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. എല്ലാം ട്രാൻസ്പോർട്ട് ബസ്സാണ്, ഒരു ഗിയറിട്ട് രണ്ട് ഗിയറിടാം, സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ കുറേ സമയം എടുക്കും. എറണാകുളത്ത് പ്രൈവറ്റ് ബസ്സാണ്, എറണാകുളത്തുകാർ അറിയാം, പറക്കലാണ്. അതിൽ കയറുന്നവർ ഇറങ്ങാൻ സമയത്ത് തള്ളിയിടും. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത്, ഈ എൻ്റെ ഭാര്യ ബാംഗ്ലൂരിൽ ജനിച്ചുള്ളതാണ്, അപ്പോൾ നമ്മുടെ കേരള കൾച്ചറിൽ പല ഒക്കാത്ത രീതിയിൽ പുള്ളി കുറച്ച് കാര്യം കുറച്ച് ആക്റ്റീവായിരുന്നു. അപ്പോൾ ഒരു ഒരു സ്റ്റോപ്പിലെത്തി പുള്ളിക്കാരി ഇങ്ങനെ ബസ്സിൽ കയറി. അപ്പോൾ ആണുങ്ങൾ സ്ത്രീകൾക്ക് പെണ്ണിന് മുൻപിലും പുരുഷന്മാർക്ക് പുറകിൽ. അപ്പോൾ പുള്ളിക്കാരി എപ്പോഴും എത്തിയെത്തി ഇങ്ങനെ നോക്കും എന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ തന്നെ ഇരുന്നാൽ മതി, നോക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നാണം വരും, എന്ത് പറ്റി? പുള്ളിക്കാരി നോക്കാതിരുന്നു. ഒരു സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി, പുള്ളിക്കാരി ഇറങ്ങിയില്ല. അന്ന് മൊബൈൽ ഫോണൊന്നും ഇറങ്ങാത്ത സമയമാണ്, പുള്ളിക്കാരിയുടെ പൈസയില്ല, പുള്ളിക്കാരി ശരിയായിട്ട് മലയാളം അറിയത്തില്ല, പിന്നെ എല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകൾക്ക് അറിയുന്ന കരയാൻ അറിയാം. പുള്ളിക്കാരി കരഞ്ഞു. പിന്നെ ഏതായാലും ആ ബസ്സുകാരി തന്നെ അവർ തിരിച്ചു പോയപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ സ്ഥലം മാമംഗലമാണ്, അവിടെ ഇറക്കി. ഏകദേശം 10-19 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ പോകുമ്പോൾ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ ഈ ബഹളം. അപ്പം എൻ്റെ വൈഫ് വളരെ ടെറിബിളാണ്, ഈ പേടിക്ക വണ്ടിയിലിരുന്നു, കാരണം സ്പീഡ് എനിക്ക് പോലും പേടിയാണ്. അപ്പം എൻ്റെ വൈഫിൻ്റെ കാര്യം പറയണ്ട. അപ്പം ഞാൻ പെട്ടെന്ന് പുള്ളിക്കാരി ഇറങ്ങുന്നതിന് ഞാൻ ബാക്കിൽ നിന്നു. പുള്ളിക്കാരി ഇറക്കി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയത്. പെട്ടെന്ന് ഞാൻ ആ കാര്യം ഓർത്തു. ഒരു പക്ഷെ അന്നത്തെ ഇമോഷണൽ എക്സ്പ്രഷൻസ് ഉണ്ടാകത്തില്ലായിരിക്കാം, പക്ഷെ കെയർ കൂടി. കല്യാണം കഴിഞ്ഞ് 10-20 വർഷം കഴിഞ്ഞപ്പോഴേക്കും കെയർ കൂടി. ദൈവത്തോടുള്ള സ്നേഹം വർഷം കഴിയുന്തോറും എന്ത് സംഭവിക്കണം? കൂടണം, കൂടണം. ആ പാട്ടൊക്കെ നമ്മൾ പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തെ തകർക്കണം. എനിക്ക് എന്നെ ഭയങ്കര ടച്ച് ചെയ്ത പാട്ട്. എന്നെ സഹിക്കാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു പരിധിയെ പറ്റുള്ളൂ, എന്നെ സഹിക്കാൻ എന്റെ ഭർത്താവിന് ഒരു പരിധിയെ പറ്റുള്ളൂ, പക്ഷെ എന്നെ സഹിക്കുന്ന ഒരു കർത്താവ് ഇന്നും എന്നെ കൂടെ കൊണ്ടു കിടക്കുക. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഉത്തമഗീതം 5-ാം അധ്യായം, അതിൻ്റെ 6 മുതൽ താഴെയുള്ള വാക്യങ്ങൾ വായിക്കും. ഇവിടെ ഈ ശൂലേമി അല്ലെങ്കിൽ ഈ പ്രിയതമ അവളുടെ പ്രിയതമന് വേണ്ടി നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പൊ അവള് അവളുടെ പ്രിയതമനെ അന്വേഷിച്ച് പോവുക. അപ്പോ അന്നത്തെ കാലത്തെ വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്, കാവൽക്കാർ ഇവളെ അടിച്ചു, ഇവളുടെ മൂടുപടം എടുത്തു കളഞ്ഞു. ഈ മൂടുപടം എടുത്തു കളയുന്നതിന്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ, എന്റെ മോള് 10th പഠിക്കുമ്പോൾ ഏറ്റവും ഒരു ക്ലോസ് ഫ്രണ്ട് ഒരു മുസ്ലിം പെണ്ണായിരുന്നു. അപ്പൊ വളരെ ഭക്തിയുള്ള ഒരു മുസ്ലിം പെണ്ണ്. അപ്പൊ ഈ തട്ടം ഇട്ടിട്ടാണ് അവർ വരുന്നത്. ഒരു ദിവസം ക്ലാസ്സിലുള്ള ഏതൊരു കുട്ടി ഈ തട്ടം പറിച്ചു, ജസ്റ്റ് ഇങ്ങനെ ഫ്രഞ്ച്. അവളിരുന്ന് ഒരുപാട് കരഞ്ഞു. കാര്യം അവരെ സംബന്ധിച്ച് വലിയ ഒരു വലിയ ഒരു അപമാനമോ ഒരു വലിയൊരു പ്രശ്നമാണത്. അപ്പൊ ഇവള് പ്രിയതമനെ അന്വേഷിച്ച് പോകുന്ന കണ്ടിട്ട് കാവൽക്കാർ ഇവളെ അടിച്ചു, ഇവളുടെ മൂടുപടം എടുത്തു മാറ്റി. നമ്മളാണ് എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് അങ്ങോട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എനിക്ക് അത് പോയി, എനിക്ക് ഇത് പോയി. നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇവൾ എന്താ ചെയ്യുന്നത്? അടുത്ത വാക്യം, അടികൊണ്ട് രക്തമൊലിക്കുന്ന ശരീരത്തോടുകൂടി അവൾ നിന്നിട്ട് അടുത്ത ചോദ്യം, എന്റെ പ്രിയനെ കണ്ടു. അവളുടെ മുറിവിന്റെ അളവുകളല്ല, അവൾക്ക് എത്ര അടികൊണ്ടെന്ന് അവൾ എണ്ണുകയല്ല, ഈ അടികൊണ്ട് എന്തൊക്കെ എവിടെയൊക്കെ സാക്ഷ്യം പറയാമെന്ന് അവൾ നോക്കുകയല്ല, അവളുടെ ഹൃദയത്തിന്റെ ഏകാഗ്രത അവളുടെ പ്രിയതമനാണ്. രക്തമൊലിക്കുമ്പോൾ അവൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്റെ പ്രിയതമനെ കണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമ്പോൾ ദൈവ സ്വർഗത്തിൽ നോക്ക്. അവളുടെ ഏകാഗ്രത മുഴുവൻ കർത്താവിനാണ്. അതാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വിട്ട് നിങ്ങൾ വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കർത്താവിനോട് നിങ്ങൾക്ക് എത്ര സ്നേഹമുണ്ടെന്നറിയാനുള്ള ഒരു തെളിവ് കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. കർത്താവിനോട് നിങ്ങൾക്ക് എത്ര സ്നേഹമുണ്ടെന്നുള്ളതിന്റെ തെളിവ് കർത്താവിന് നിങ്ങളിൽ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ള. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോവാ, അപ്പൊ ഒരാൾ പറഞ്ഞ് ചെയ്യേണ്ട, നിങ്ങൾക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല, നിങ്ങളത് മൈൻഡ് ചെയ്യാതെ പോയി, വലിയ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യാൻ പോകും. അതേസമയം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പറഞ്ഞു ചെയ്യേണ്ട, നിങ്ങളത് ചെയ്യത്തില്ല. കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു പണ്ട് കേട്ട ഒരു കഥയാണ്, ഒരു പള്ളിയുടെ വാതുക്കൽ ഇങ്ങനെ യേശു ക്രൂശി കിടക്കുന്ന രൂപം ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ ഒരു പയ്യൻ ഈ കപ്പലിനെ വിറ്റുകൊണ്ട് അവനിങ്ങനെ പോകും, കൊച്ചു പയ്യനാ. അപ്പൊ ഈ ക്രൂശിന്റെ രൂപത്തിന്റെ അവിടെ എത്തി അവൻ തുപ്പി, അവൻ ക്രൂശിനെ നോക്കിയാൽ തുപ്പി, അവൻ തുപ്പി. അപ്പൊ ഇത് കണ്ട കപ്പിയാൻ ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ഒരു വടി എടുത്ത് കൊച്ചിനെ കുറെ അടിച്ചു. കഥയാണ്. അപ്പൊ ക്രൂശി കിടന്നുകൊണ്ട് യേശു ചോദിച്ചു, എന്തിനാ കപ്പിയാരെ അടിക്കുന്നേ? അവൻ അറിയാതെ ചെയ്തല്ലേ. അപ്പൊ കപ്പിയാൻ ഇഷ്ടപ്പെട്ടില്ല, കപ്പിയാര് പറഞ്ഞു, കിടത്തിയോടുത്ത് കിടത്താൽ മതി, കിടന്നാൽ മതി, ഈ കാര്യത്തിൽ ഇടപെടണമെന്ന്. ഒരു തമാശയാണെങ്കിലും നമ്മൾ കർത്താവിനെ എവിടെയൊക്കെ ഇരുത്തിയേക്കുന്നത്? ഇരുത്തിയേക്കുന്ന കുറെ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടണ്ട. നിങ്ങളുടെ മകള് മകൻ പ്ലസ് ടു കഴിയുമ്പോൾ, കർത്താവേ എനിക്ക് ഒരുപാട് അവളെക്കുറിച്ച് സ്വപ്നമുണ്ട്, പക്ഷെ അവളെക്കുറിച്ചുള്ള സ്വപ്നത്തിൻ്റെ കീ ഞാൻ അങ്ങടേ തരിക, അങ്ങേക്ക് ഇഷ്ടമുള്ളത് സംഭവിക്കട്ടെ.
പണം ആരുടെ കയ്യില? പണത്തിന്റെ കൺട്രോൾ ആരുടെ കയ്യില? ഈ പണത്തിന്റെ കൺട്രോളിൽ കൈ കർത്താവ് കടത്താതിരിക്കാനാണ് നമ്മൾ വേഗത്തിൽ ദശാംശവും സ്തോത്രാജ്യം കൊടുക്കുന്നത്. ശല്യം ഒഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള കാര്യത്തിൽ കർത്താവ് കൈ കടത്തത്തില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, അതാർക്കെങ്കിലും കൊടുക്കുന്ന കാര്യം പോലും തീരുമാനിക്കുന്ന അവകാശമില്ല. കൊടുക്കാതിരിക്കുന്ന കാര്യമല്ല, കൊടുക്കുന്ന കാര്യം പോലും തീരുമാനിക്കാൻ എനിക്ക് അവകാശം ഇല്ല. അൾട്ടിമേറ്റ്ലി ഹീസ് മൈ ലോർഡ് ഇൻ എവ്രിതിങ്, എല്ലാറ്റിലും. കർത്താവ് നോക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നവർ, ഏകാഗ്രതയോടെ കർത്താവിനെ സ്നേഹിക്കുന്നവർ, കർത്താവിൽ സന്തോഷിക്കുന്നവർ. പൗലോസ് ഇങ്ങനെയാ പറയുന്നത്, കർത്താവിൽ സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. കർത്താവിൽ സന്തോഷിക്കുന്നതും കർത്താവ് തരുന്നതിൽ സന്തോഷിക്കുന്നതും രണ്ടാണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന സന്തോഷം രണ്ടാമത്തേതാണ്. അതാ ഞാൻ പറഞ്ഞത്, ജോലി തന്നപ്പോൾ സ്തോത്രം. എന്റെ വീട്ടിൽ ഞങ്ങൾ സാധാരണ പറയുകയും മക്കളെ പഠിപ്പിക്കുകയും ചെയ്ത പാഠമുണ്ട്, കിട്ടിയാലും സ്തോത്രം, കിട്ടിയില്ലെങ്കിലും സ്തോത്രം. അതാണ് കൊച്ചിന് എൻട്രൻസ് അഡ്മിഷൻ കിട്ടായിരുന്നപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞത്, കിട്ടിയാലും സ്തോത്രം, കിട്ടിയില്ലെങ്കിലും സ്തോത്രം, സ്തോത്രമേ ഉള്ളൂ. ഗോഡ് നെവർ മേക്ക് എനി മിസ്റ്റേക്ക്. ദൈവം അടച്ച വാതിലുകൾ നഷ്ടത്തിൻ്റെതല്ല, കഷ്ടത്തിൻ്റെതല്ല, നമ്മളോടുള്ള കോപത്തിൻ്റെതല്ല, സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് എന്ന് ഞാൻ വിശ്വസിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം.
ഇവരുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവർ വളരെ സ്നേഹിച്ചു, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു.
ഞാൻ 1986 ലക്ഷ്യപ്പെട്ടു. അന്ന് മുതലേ വേദസ്വം പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യണം. അന്ന് മുതൽ എനിക്ക് ഉത്തരം കിട്ടാതിരുന്ന ഒരു വാക്യമാണത്. ഈ അടുത്താണ് ദൈവം അതിനെക്കുറിച്ച് വെളിപ്പാട് തന്നത്. അധികം മോചിച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. അപ്പൊ അധികം മോചിച്ച് കിട്ടാൻ എന്ത് ചെയ്യണം? അധികം പാപം. ഞാൻ കുറേ, എനിക്ക് ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, ഞങ്ങളുടെ കൂട്ടായ്മയിൽ, അവിടെ ഞാൻ ഉണ്ടായിരുന്ന കൂട്ടായ്മയിൽ, ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ഭക്തനായൊരു ചെറുപ്പക്കാരനുണ്ട്. അവൻ ചെറിയ പ്രായം മുതൽ ഞങ്ങൾ അറിഞ്ഞിടത്തോളം അങ്ങനെ ഒരു ദൈവഭക്തനായിട്ട് ജീവിക്കുന്ന. പക്ഷെ ഞാൻ 18-ാമത്തെ വയസ്സ് വരെ എല്ലാ ഗുലുമാലും ചെയ്തിട്ട് 18-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം, എന്റെ ജീവിതത്തിൽ ഒരുപാട് പാപമുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കും, അവൻ അത്ര സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് കാര്യം എനിക്ക് ഒരു ഊരാക്കൊടുക്കായത്. എനിക്ക് മനസ്സിലാകുന്നില്ല അത്, ആ ചോദ്യത്തിന്. ഈ അടുത്ത കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നത്, അധികം ക്ഷമിക്കാൻ അധികം പാപം ചെയ്യണ്ട, അധികം ക്ഷമിക്കാൻ അധികം പാപത്തെക്കുറിച്ചുള്ള വെളിപ്പാടുണ്ടായാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്റെ ജീവിതം മുഴുവനും പശ്ചാത്താപിച്ചാലും തീരാത്ത പാപമുണ്ട്. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. നിസാര എന്ന് പറഞ്ഞാലോ, ഈ നിസാര എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ പറയാലോ, നീ എന്നെ പഠിപ്പിക്കേണ്ട, ദാറ്റ് മീൻസ് നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ? നിന്നേക്കാൾ ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, അതാണ് അതിന്റെ അർത്ഥം. അഗ്നിനരകത്തിന് യോഗ്യനാകുമെന്ന്. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം എന്താ? അതിനാണ് താഴെ പറയുന്നത് റിപ്പന്റൻസ്. പാപത്തെക്കുറിച്ച് ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം? അനുതപിക്കണം. ഈ ആർക്കാണ് കൂടുതൽ പാപബോധം ഉണ്ടാകുന്നത്? കൂടുതൽ പാപം ചെയ്തവനോ? അല്ല, യെശയ്യാവ് പ്രവാചകനാണ്. യെശയ്യാവിന്റെ പണി നിനക്ക് ആകഷ്ടം, നിനക്ക് ആകഷ്ടം, നിനക്ക് ആകഷ്ടം എന്ന് പറയല. ഒരു ദിവസം യെശയ്യാവ് വലിയവനായ ദൈവം ഉയർന്നു പൊങ്ങിയുള്ള ഈ സിംഹാസനത്തിലിരിക്കുന്ന വലിയ ദർശനം കണ്ടപ്പോൾ താൻ പറയുന്ന എനിക്ക് ഹാകഷ്ടം. അധികം പശ്ചാത്താപം ഉണ്ടാകാൻ അധികം വെളിപ്പാടാണ് ആവശ്യം. നമ്മുടെയൊക്കെ ചിന്ത കർത്താവിനോട് കൂടെ അടുക്കുന്തോറും പാപത്തെക്കുറിച്ചുള്ള ബോധം കുറയുമെന്ന. രക്ഷിക്കപ്പെട്ട സമയത്ത് എന്തൊരു കരച്ചിലായിരുന്നു, രണ്ട് കൈ കൊണ്ട് അടിച്ചിട്ടും കരഞ്ഞു തീരുന്നില്ല. പിന്നെ പതുക്കെ പതുക്കെ അതെല്ലാം തീർന്നു. പിന്നെ അനുതാപം എന്ന് പറഞ്ഞ പരിപാടിയെ ഇല്ല. ആരോ പറഞ്ഞു ഹൃദയം ഉണങ്ങിപ്പോയി, അതുകൊണ്ട് കണ്ണുനീരും വറ്റി. ലാക്ക് ഓഫ് റിപ്പൻ്റൻസ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ. അധികം ക്ഷമിച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. എന്തുകൊണ്ട് അധികം ക്ഷമിച്ചു കിട്ടാത്തത്? അധികം പാപബോധം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് അധികം പാപബോധം ഉണ്ടാകുന്നില്ല? എല്ലാ പാപത്തെയും നമ്മൾ ന്യായീകരിക്കാൻ തുടങ്ങുന്നു. അല്ല, അവളെന്റെ ഭാര്യയല്ലേ, യെസ് തീർന്നു. പിന്നെ പാപബോധം ഇല്ല, റിപ്പൻ്റൻസും ഇല്ല. അല്ല, അല്ലെങ്കിൽ അത് പറയാമോ? ഈ ഭാര്യമാരുടെ ബൈബിള് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഭർത്താക്കന്മാരുടെ കടപ്പാടുകളാണ്. ഭർത്താക്കന്മാരുടെ കടപ്പാടുകളിൽ ബൈബിളിൽ ഏറ്റവും അടിയിൽ വരയിട്ടിരിക്കുന്ന ഭാര്യമാരുടെ. നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങും, തെറ്റുകളെ ന്യായീകരിക്കുന്നതിൽ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അഡ്വർട്ടൈസ്മെന്റ് കണ്ടത് ഞാൻ ഓർക്കുന്നു. ഏതോ ജാമിൻ്റെ പരസ്യമാണെന്ന് തോന്നുന്നു. അപ്പൊ ജാം തീർന്നു. കൊച്ചിനോട് ചോദിച്ചു, അമ്മയെ ചോദിച്ചു, എവിടെയാണ് ജാം? അപ്പൊ കൊച്ചു പറയാണ്, അമ്മയെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ മാവില്ലേ, ആ മാവിൻ്റെ കൊമ്പ് ഇതീ കൂടെ വളഞ്ഞു വന്ന് ആ ജാം മുഴുവൻ തിന്നു. നമ്മുടെയും എക്സ്പ്ലനേഷനും ന്യായീകരണമൊക്കെ ഇതുപോലെയേ ഉള്ളൂ. ഹവ്വ തൻ്റെ തെറ്റിനെ ന്യായീകരിച്ചു, ആദാമും ന്യായീകരിച്ചു. വലിയ പ്രയോജനം ഉണ്ടായ. എന്നാൽ പാപിനിയായ ഒരു സ്ത്രീ, അനേകരെ വഴിതെറ്റിച്ച ഒരു സ്ത്രീ യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ അവൾക്ക് ന്യായീകരണത്തിന് വാക്കുകൾ ഉണ്ടായിരുന്നു. നിനക്കറിയാമോ എന്നെ കല്ലെറിയാൻ കൊണ്ടുവന്ന പുരോഹിതനും അവരൊക്കെ എന്റെ അടുക്കൽ വന്നവരാണ് എന്നൊക്കെ പറയാമായിരുന്നു. അവൾ ആ കാൽക്കൽ വീണു. ഒരു ഭക്തിയുള്ള ഒരു സ്ത്രീയായി അവൾ മാറാനിടയായി തീർന്നു. അധികം ക്ഷമിച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. നമ്മളെ വായിച്ച വാക്യത്തിലേക്ക് വന്നിട്ട് ചില കാര്യങ്ങൾ കൂടെ ചിന്തിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ഉയർപ്പിന്റെ സന്ദേശം അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസിനോട് യേശു ചോദിക്കുന്നത്, പത്രോസേ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു എങ്കിൽ നീ മിനിസ്റ്റർ ചെയ്യുക. നിനക്ക് ഡിഗ്രി ഉണ്ടോ, നിനക്ക് ബൈബിൾ എത്ര വാക്യം അറിയാം, ഒന്നുമല്ല കർത്താവ് ചോദിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്റെ മിനിസ്ട്രിയുടെ ബേസ് കർത്താവിനുള്ള സ്നേഹമായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നീ അധികം എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നീ മിനിസ്റ്റർ ചെയ്യുക. പ്രിയ ദൈവമക്കളെ, കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മക്തനക്കാരത്തി മറിയോട് ചോദിച്ച അതേ ചോദ്യം നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ടിട്ട് ചോദിക്കുക, എന്താ മോളെ കരയുന്നേ? അറിയാത്തതുകൊണ്ടല്ല, കേൾക്കാൻ കൊതി കൊണ്ടാണ്. കർത്താവ് കേട്ട് കേട്ട് മടുത്തു. എന്താ കേൾക്കുന്നത്? ഭൗതികം, ലൗകികം, അഴിഞ്ഞു പോകുന്നത്, നിലനിൽക്കാത്തത്. ഇതിനു വേണ്ടി കരയുകയാണ്. പൗലീസിന്റെ ഭാഷയെ പറഞ്ഞാൽ ചപ്പും ചവറും. ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇപ്പം ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാൽ ഇപ്പൊ മാറി, ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ചവറ് കളയുക, ചപ്പ് കളയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വേസ്റ്റ് കളയാൻ ബുദ്ധിമുട്ടുള്ള ആ വേസ്റ്റ് ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുന്നേ. കർത്താവ് മടുത്തു. അതുകൊണ്ട് കൊതിയോടെ ചോദിക്കാം, എന്താ മോളെ കരയുന്നേ? എന്താ മോനെ കരയുന്നേ? കർത്താവ് പ്രതീക്ഷിച്ചു നമ്മളൊക്കെ സ്നേഹിക്കുമെന്ന്. വെറുതെ സ്നേഹം ചോദിക്കുകയല്ല. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം! തൺകണക്കിന് സ്നേഹം കോരിയിട്ടിട്ടാണ് നമ്മോട് ചോദിക്കുന്നത്. തരാത്ത ഒന്നും തിരിച്ചു ചോദിക്കുകയില്ല. നീ ഇവരിലധികമായിട്ട് എന്നെ സ്നേഹിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ ശൂലേങ്കാരിയെത്തിയ പോലെ എന്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു എങ്കിൽ അതിൻ്റെ കാരണം എന്റെ കർത്താവ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. എന്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു ഉപവാസ പ്രാർത്ഥനയാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അമേരിക്ക വിടാൻ പോകും. ഞാൻ കർത്താവിനോട് കയറി ചൂടായി. അപ്പൊ നിങ്ങൾ ഇത് എന്തൊരു ഭക്തനായ മനുഷ്യനാണ്! ഞാൻ ചൂടായതേ കർത്താവിനോട്, എന്റെ താഴ്മ കൊണ്ടൊന്നുമല്ല, എന്റെ പ്രൈഡ് കൊണ്ടാ. എനിക്ക് കർത്താവിനേക്കാൾ സ്നേഹം എന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ബിജു അമേരിക്കയിൽ പോയാൽ നാട്ടുകാരെന്നെ കുറിച്ച് എന്ത് പറയും? എന്റെ മാന്യതയോ എന്റെ നാണംകേടിനേക്കാൾ ഉപരി ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ, കർത്താവിനോട് അമേരിക്കയിൽ പോകാൻ പറഞ്ഞാൽ എനിക്കെന്താ തടസ്സം? അനുസരിക്കുന്നത് യാഗത്തേക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാളികളെ മേധസ്സിനേക്കാളും നല്ലത്. ആ അനുസരണ സ്നേഹത്തിൽ നിന്നാണ്. ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു, പ്രാർത്ഥിക്കാം. നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു, ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ സ്നേഹം ഡിസ്ട്രിബ്യൂട്ടഡായി, പിന്നെ ഏകാഗ്രതയുള്ള സ്നേഹമല്ല, കംപ്ലീറ്റ് സ്നേഹമല്ല. മറ്റൊന്ന്, അധികം ക്ഷമിച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. അധികം ക്ഷമിച്ചു കിട്ടാൻ ഒരുപാട് പാപം ചെയ്ത് കൂട്ടണ്ടാ, പക്ഷേ ആ ഹൃദയ നുറുക്കത്തിൻ്റെ അവസ്ഥയാണ് അത്. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ ഞാൻ എന്നെ കാണുകയാണ്. ഞാൻ എത്ര എൻ്റെ തെറ്റിനെ കാണുമോ അത്ര അധികം കർത്താവിനെ കഴുകും, അത്രയും ഞാൻ വിശുദ്ധനാകുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ, വ്യത്യസ്ത ഭവനങ്ങളിൽ, വ്യത്യസ്ത മതവിഭാഗങ്ങളിലായിരുന്ന ഞങ്ങൾ നിത്യനാശത്തിലേക്ക് പോകേണ്ടിവരായിരുന്നു കർത്താവേ. ഞങ്ങളെ തേടി അങ്ങ് വന്നു, ഞങ്ങളെ തേടി സ്വർഗത്തിലുള്ള മഹിമകളൊക്കെ വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ അങ്ങേക്ക് സമ്മാനിച്ചത് കുരിശാണ്, ഞങ്ങൾ അങ്ങേക്ക് സമ്മാനിച്ചത് മുഖത്ത് തുപ്പലാണ്. കർത്താവേ, തൻ്റെ സ്നേഹത്തിനു വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നങ്ങ് പറഞ്ഞ ആ സ്നേഹം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തന്നു കർത്താവേ. ദൈവം ഞങ്ങളെ സഹായിക്കണം ഈ അന്ത്യ കാലഘട്ടത്തിൽ. കർത്താവേ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കും. ആ സ്നേഹത്തിനിടയിൽ വരുന്നത് എന്തൊക്കെയാണെങ്കിലും അതിനെ മാറ്റാനുള്ള ധീരത ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കും. ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഞങ്ങൾക്കൊന്നും വേണ്ട കർത്ത. ദൈവത്തോടുള്ള ബന്ധത്തെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒന്നും ഞങ്ങൾക്ക് വേണ്ട കർത്ത. കർത്താവേ, അധികം ക്ഷമിച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നല്ലോ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം തണുത്തു പോകുന്നത് ഞങ്ങളുടെ ഹൃദയം കഠിനപ്പെടുന്നതുകൊണ്ടാണ് കർത്താവ്. ഞങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കാണുന്നു, ഞങ്ങളുടെ തെറ്റുകളെ കാണാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും സ്നേഹിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നു. ഞങ്ങളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കും, ഏകാഗ്രതയോടെ അങ്ങനെ സ്നേഹിപ്പാൻ. ആ മഗ്ദലക്കാരത്തി മറിയെ പോലെ യേശുവിനെ കണ്ടില്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത ഒരു പെടപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിനെ കണ്ടില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു ഏകാഗ്രതയും അങ്ങനെയുള്ള സ്നേഹം ഞങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ജീവിതം യേശുവാകട്ടെ, ഞങ്ങളുടെ ലക്ഷ്യം യേശുവാകട്ടെ, ഞങ്ങളുടെ പ്രതിഫലം യേശുവാകട്ടെ. കർത്താവേ, ഞങ്ങളുടെയൊക്കെ ജീവിത വീഴ്ചകളുണ്ട്, ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അധികം സ്നേഹിപ്പാൻ, മറ്റെല്ലാറ്റിനേക്കാൾ അധികം സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവനം കേട്ട ഓരോ ദൈവമക്കളെയും, ദൈവവനം പറഞ്ഞ അടിയനെയും അങ്ങയുടെ കാര്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ അധികമായിട്ട് ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശു നാമത്തിൻ്റെ പിതാവ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി.